2019 ഒക്ടോബർ 22 ചൊവ്വാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ ഡോക്ടർ ഗീതാ സുരാജ് തയ്യാറാക്കിയ ലേഖനം. ഗുരുദേവനും ഗ്രേറ്റ ട്യൂൻബർഗും. പൊള്ളയായ വാക്കുകൾ കൊണ്ട് നിങ്ങൾ എന്റെ സ്വപ്നങ്ങൾ കവർന്നെടുത്തു, എന്റെ ബാല്യം കവർന്നെടുത്തു. എന്നിട്ടും ഞാൻ ഈ ലോകത്തെ ഭാഗ്യമുള്ളവരിൽ ഒരാളായി ജീവിക്കുന്നു. നമ്മുടെ പരിസ്ഥിതി അടപടലം വീഴുകയാണ്. ജനങ്ങൾ ദുരിതം പേറി നരകിച്ച് മരിക്കുന്നു. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടുന്നതിന്റെ തുടക്കമാണിത്. എന്നിട്ടും നിങ്ങൾ സമ്പത്തിനെക്കുറിച്ചും ഉപരിപ്ലവമായ സാമ്പത്തിക പുരോഗതിയെക്കുറിച്ചും വാചാലരാകുന്നത് എന്ത് ധൈര്യത്തിലാണ്! ഈ ചതി ലോകയുവത്വം മനസ്സിലാക്കിയിരിക്കുന്നു. ഭാവി തലമുറയുടെ കണ്ണുകൾ നിങ്ങളിലാണ്. നിങ്ങൾ ഇനിയും ഞങ്ങളെ തോൽപ്പിച്ചാൽ അതിന് മാപ്പില്ല. യു എൻ കാലാവസ്ഥാ ഉച്ചകോടിയിൽ ഗ്രേറ്റ ട്യൂൻബർഗ് എന്ന 16-കാരിയായ സ്വീഡിഷ് പെൺകുട്ടിയുടെ വാക്കുകൾ ഉപഭോഗ സംസ്കാരത്തിന്റെ ആലസ്യത്തിലാണ്ടുകിടക്കുന്ന സമകാലിക സമൂഹത്തെ ചുട്ടുപൊള്ളിക്കുന്ന അഗ്നിവർഷമായി തീർന്നിരിക്കുന്നു. ഗ്രേറ്റ എന്ന മിടുക്കി കഴിഞ്ഞ വർഷം തുടക്കമിട്ട ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന ഒറ്റയാൾ പോരാട്ടം ാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് കുട്ടികൾ ഏറ്റെടുത്തിരിക്കുന്നത്. പരിസ്ഥിതി സ്നേഹം സെമിനാറുകളും പ്രബന്ധങ്ങളും മാത്രമായി ഒതുങ്ങുന്ന ഇക്കാലത്ത് ഭൂമിയെ രക്ഷിക്കാനുള്ള പുതുതലമുറയുടെ മുന്നേറ്റമാണിത്. പരിസ്ഥിതിയെ ചൂഷണം ചെയ്ത് നമ്മൾ കൂട്ടിവയ്ക്കുന്ന സമ്പത്ത് ആർക്കു വേണ്ടിയാണ്? വരും തലമുറയ്ക്ക് ജീവിക്കാനൊരു ഭൂമിയും പ്രകൃതിയും നാം ബാക്കി വയ്ക്കുന്നില്ലെങ്കിൽ ഈ സമ്പാദ്യങ്ങൾ കൊണ്ട് എന്ത് കാര്യം? വായുവും അന്നവും ജലവും മണ്ണും ഇല്ലാതായാൽ ജീവിക്കുന്നത് എങ്ങനെ? കേരളത്തിൽ പോലും മുൻപെങ്ങുമില്ലാത്ത പ്രളയവും വരൾച്ചയും സൂര്യാഘാതവും അതിവർഷവും കടലാക്രമണവും പകർച്ചവ്യാധികളുമൊക്കെ ആരുടെ സൃഷ്ടിയാണ്? അനധികൃത ഖനനങ്ങൾ, കൈയേറ്റങ്ങൾ, വനനശീകരണങ്ങൾ, കായൽ പുഴ വയൽ നികത്തലുകളും ഭൂമിയെ മാലിന്യ കൂമ്പാരമാക്കി മാറ്റുന്നതും വികസനത്തിന്റെ പേരിലുള്ള കപട നാടകങ്ങളല്ലേ? ഈ നെട്ടോട്ടം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചിന്തിച്ചേ പറ്റൂ എന്ന് ഗ്രേറ്റ ഓർമ്മപ്പെടുത്തുന്നു. 95 വർഷം മുൻപ് ശ്രീനാരായണ ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിന്റെ മുറ്റത്ത് വെച്ച് സഹോദരൻ അയ്യപ്പനോടും കൂടെയുള്ള ചെറുപ്പക്കാരോടും നടത്തിയ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗം ഗ്രേറ്റയുടെ പ്രസംഗത്തോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ഒടുങ്ങാത്ത ആവശ്യങ്ങൾ മനുഷ്യനല്ലാതെ മറ്റൊരു മൃഗത്തിനുമില്ല. അവൻ ഭൂമുഖത്തെല്ലാം സംഹാരതാണ്ഡവം ചെയ്തുകൊണ്ട് നടക്കുന്നു. പോകുന്നിടത്തെല്ലാം ശൂന്യതയുടെ കരിനിഴൽ പരത്തുന്നു. മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നു. പ്രകൃതിയെ വികൃതമാക്കി ശൂന്യതയിലാഴ്ത്തുന്നു. അതിനു പകരം വൃത്തികെട്ട പുക നിറഞ്ഞ പട്ടണങ്ങൾ പണിതു കൂട്ടുന്നു. കടിഞ്ഞാണില്ലാത്ത അവന്റെ ലോഭത്തിന് ഇതെല്ലാം അനിവാര്യമാണ്. ഭൂമുഖം കൊണ്ട് മാത്രം അവൻ തൃപ്തനാകുന്നില്ല. ഭൂഗർഭത്തിലേക്ക് തുരന്നു കയറി ഈ ഗ്രാമത്തിന്റെ തന്നെ കെട്ടുറപ്പ് തകർത്തു കളയുന്നു. നോക്കുന്നിടത്തെല്ലാം കൽക്കരിയും ഇരുമ്പും തന്നെ. അവന് യാതൊരു വ്യവസ്ഥയുമില്ല. മറ്റുള്ള മൃഗങ്ങളെക്കാൾ ബുദ്ധിമാനെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യന് അവൻ സ്വയം എന്ത് ചെയ്യുന്നുവെന്ന് അറിഞ്ഞുകൂടാ. ഓ മനുഷ്യൻ, അവൻ എല്ലാം നശിപ്പിക്കും. വനത്തിലെ വാനരന്മാർക്കും പക്ഷികൾക്കും മനുഷ്യൻ കാരണം സ്വൈരതയില്ലാതായി തീർന്നിരിക്കുന്നു. മനുഷ്യൻ തനിക്ക് വരുത്തിക്കൂട്ടുന്ന വംശനാശത്തിൽ മറ്റു ജീവികളെ കൂടിപ്പെടുത്താതെ നിശേഷം നശിച്ച് വെണ്ണീറായി പോയിരുന്നെങ്കിൽ മറ്റു ജീവികൾ അതൊരു അനുഗ്രഹമായി കരുതുമായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ജനനം നമ്മുടെ മഹാഭാഗ്യമാണ് എന്ന് പ്രസ്താവിച്ച നമ്മുടെ പ്രധാനമന്ത്രി ഗുരുവിന്റെ ഈ മൊഴികൾ വായിച്ചിരുന്നുവെങ്കിൽ യു എൻ ഉച്ചകോടിയിൽ അഭിമാനത്തോടെ ഉറക്കെ പറയുമായിരുന്നു, സെമിറ്റിക് മതങ്ങൾക്ക് ദൈവം സൃഷ്ടാവും മറ്റെല്ലാം സൃഷ്ടികളുമാണ്. അതിലെ തന്നെ മനുഷ്യനു വേണ്ടിയാണ് മറ്റെല്ലാ സൃഷ്ടികളും. പക്ഷേ സനാതനധർമ്മം അനുസരിച്ച് ഗുരു ദൈവദശകത്തിൽ പറഞ്ഞതുപോലെ സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും എല്ലാം ദൈവം തന്നെ. അതിനാൽ പ്രകൃതിയിലെ ഏതൊന്നിന്റെയും നാശം സർവനാശമായിത്തീരും. ഭാരതീയ സംസ്കൃതി അനുസരിച്ച് പ്രകൃതി ദേവിയാണ്, അമ്മയാണ്. പെറ്റമ്മയിൽ നിന്ന് വന്നാൽ ഏതൊരു ജീവിക്കും വായുവും ജലവും അന്നവുമായി മരണം വരെ പ്രകൃതിയാകുന്ന പോറ്റമ്മ തന്നെ വേണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ഈ ധന്യത മനുഷ്യരൊഴികെ സർവചരാചരങ്ങളും അനുഭവിക്കുന്നുമുണ്ട്. നമുക്ക് ധന്യത ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണമോ ലോക്കറിൽ സൂക്ഷിക്കുന്ന പൊന്നോ വെട്ടിപ്പിടിക്കുന്ന ഭൂമിയോ ഒക്കെയാണ്. ഈ ശരീരം പോലും അല്പകാലം പാർക്കാൻ വേണ്ടി പ്രകൃതി കനിഞ്ഞു തന്ന വാടക വീടാണെന്ന് നാം അറിയുന്നില്ല. ഈ അജ്ഞതയാണ് ഒടുങ്ങാത്ത ആർത്തിയിലേക്ക് നയിക്കുന്നത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്ന സുഖത്തിനായി വരേണം എന്ന ഗുരുവരുളിന്റെ പൊരുളറിയാതെ സ്വന്തം സുഖത്തിനുവേണ്ടി മറ്റുള്ളവയെ ദുഃഖത്തിലും ദുരിതത്തിലും ആഴ്ത്താൻ ശ്രമിക്കുന്ന ന്യൂനപക്ഷമാണ് പ്രകൃതിയുടെ സമനില നഷ്ടപ്പെടുത്തുന്നത്. വേട്ടക്കാരനും ഇരയ്ക്കുമൊപ്പം ഒരുപോലെ ഓടുന്ന വർഗത്തിന് വോട്ടും നോട്ടും മാത്രമാണ് ലക്ഷ്യം. ഇത്തവണ ജലപ്രളയമല്ല മൺപ്രളയമാണ് പുത്തുമലയിലും കവളപ്പാറയിലും സഹജീവികളെ കൊന്നൊടുക്കിയത്. കവളപ്പാറയിൽ ചത്തുമലച്ചു കിടന്ന കുരങ്ങൻ കുഞ്ഞും മരത്തിൽ ചത്തുമരവിച്ചിരുന്ന മലയണ്ണാനും ഗുരുവിന്റെ വാക്കുകൾ സങ്കടത്തോടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യർ മാത്രമല്ല ഭൂമിയുടെ അവകാശികൾ. മനുഷ്യർ അവകാശികളായിട്ട് 200,000 വർഷങ്ങളെ ആകുന്നുള്ളൂ. ഭൂമിയിൽ ഏറ്റവും അവസാനമെത്തി അവരാണ് മറ്റുള്ളവയുടെ അന്ധകരായി മാറുന്നത്. ക്വാറികളുടെയും റിസോർട്ടുകളുടെയും മാളുകളുടെയും ഫ്ളാറ്റുകളുടെയും എണ്ണത്തിൽ നാം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വികാസം പുറത്ത് മാത്രം സംഭവിക്കേണ്ട ഭൗതികമായ ഒന്നല്ലെന്നും അകത്ത് സംഭവിക്കേണ്ട ആത്മീയമായ ഒന്നാണെന്നും തിരിച്ചറിഞ്ഞേ പറ്റൂ. അതല്ലാത്ത പക്ഷം ഈ അറിവുകേടിന് വലിയ വില കൊടുക്കേണ്ടി വരും. അറിയാതെയെങ്കിലും ഗുരുവിന്റെ ദർശനം ഏറ്റുവാങ്ങി യു എൻ ഉച്ചകോടിയിൽ അവതരിപ്പിച്ച ഗ്രേറ്റ മോൾക്ക് ശതകോടി പ്രണാമം. കാലം ആവശ്യപ്പെട്ട പ്രസംഗം ആ മിടുക്ക് അവസാനിപ്പിച്ചത് ഇങ്ങനെ: ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇവിടെ ഈ നിമിഷം ഞങ്ങളൊരു നിയന്ത്രണരേഖ വരയ്ക്കുകയാണ്. ലോകം ഉണർന്ന് കഴിഞ്ഞു. മാറ്റം അനിവാര്യമാണ്. നിങ്ങൾക്കിഷ്ടമായാലും ഇല്ലെങ്കിലും ഈ വാക്കുകൾ സത്യമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്ന് പ്രാർത്ഥിച്ച അനുകമ്പാമൂർത്തിയായ ഗുരുദേവൻ ഈ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല.